Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ലോകരക്ഷകനായ യേശു മഹേശന്റെ അമ്മയും നസ്രത്തിലെ കന്യകയുമായ പരിശുദ്ധ മറിയത്തിന്റെ വിരക്ത കാന്തൻ, യേശുവിന്റെ വളർത്തുപിതാവ്, ആശാരിപ്പണി ചെയ്ത് കുടുംബം പോറ്റിയിരുന്നവൻ, നീതിമാനായ വിശുദ്ധ യോസേഫ്.
ദാവീദിൻ സുതൻ ഉന്നത ജാതൻ മഹിതാത്മൻ, യേശുവിനുലകിൽ പാലനമേകിയ താതൻ, കന്യാമറിയത്തിൻ നിർമ്മല കാന്തന് സ്തുതി പാടാ. നീതിമാനതി പാവന ചരിതൻ മാർയൗസേ, ദാവീദിൻ സുതൻ ഉന്നത ജാതൻ മഹിതാത്മൻ, യേശുവിനുലകിൽ പാലനമേകിയ താതൻ, കന്യാമറിയത്തിൻ നിർമ്മല കാന്തന് സ്തുതി പാടാ.
ഈ പുണ്യവാന്റെ തിരുനാൾ തിരുസഭ അനുവർഷം മാർച്ച് 19 ആചരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ചിന്താമലരുകളിലൂടെ നമ്മുടെ യാത്ര വിശുദ്ധ യൗസേപിതാവിന്റെ പക്കലേക്കാണ്. ഈ യാത്രയ്ക്ക് സഹായകമായി നമ്മുടെ മനസ്സിനെ പ്രബുദ്ധമാക്കുന്ന ചിന്തകൾ പങ്കുവയ്ക്കുന്നത് OSJ എന്ന ചുരുക്കസപ്നയിൽ അറിയപ്പെടുന്ന ഒബ്ലൈറ്റ്സ് ഓഫ് സെയിന്റ് ജോസഫ്, വിശുദ്ധ യൗസേപിതാവിന്റെ സമർപ്പിതർ എന്ന സന്യാസ സമൂഹത്തിന്റെ വികാർ ജനറലായി സേവനമനുഷ്ഠിക്കുന്ന വൈദികൻ ജോൺ ആട്ടുള്ളിൽ ആണ്.
ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ യോസേപ്പിൻ്റെ മരണ തിരുനാൾ തിരുസഭ സാഘോഷം കൊണ്ടാടുന്നു. ഓർമ്മയുടെ ചുവരുകളിൽ വിശുദ്ധ യോസേപ്പിനോടുള്ള സ്നേഹത്തിൻ്റെയും വണക്കത്തിൻ്റെയും ഒത്തിരി വർണ്ണചിത്രങ്ങൾ നിരന്നു കിടക്കുന്നുണ്ട്. അതിലേറ്റവും തിളക്കത്തോടെ കാണാൻ കഴിഞ്ഞത് അവിടുത്തെ പിതൃത്വത്തിൻ്റെ ചിത്രമാണ്.
യേശു മഹേശനെ പോറ്റി വളർത്തി സ്നേഹപിതാവേ അഞ്ജലികൾ, പാരിൽ ശാശ്വത നീതി വളർത്താൻ കനിയുഗ വിശുദ്ധ യോസേപ്പേ. യേശു മഹേശനെ പോറ്റി വളർത്തി സ്നേഹപിതാവേ അഞ്ജലികൾ.
സുവിശേഷങ്ങളിൽ ഒരിടത്തും യൗസേപ്പ് സംസാരിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ മൗനം ഏറ്റവും വാചാലമായ പ്രഭാഷണമായി മാറുന്നത് നമുക്ക് കാണാം. തിരുസഭയുടെ പാരമ്പര്യത്തിലുള്ള പ്രാർത്ഥനകളിൽ വിശുദ്ധ യൗസേപ്പിനെ ഭാഗ്യവാൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഭാഗ്യപ്പെട്ടവൻ എന്ന് വിശേഷിപ്പിക്കാൻ ഒന്നും തന്നെ ഇല്ലാതിരിക്കുമ്പോഴും വിശ്വാസികളുടെ കൂട്ടായ്മ അദ്ദേഹത്തെ ഭാഗ്യവാൻ എന്ന് വിളിച്ചു. വിശുദ്ധരുടെ ഗണത്തിൽ പരിശുദ്ധ കന്യകാമറിയം കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് വിശുദ്ധ യോസേപ്പിനുള്ളത്. യഹൂദ സമുദായ അംഗമായി ആശാരിപ്പണി ചെയ്ത് ഒരു സാധാരണ ജീവിതം കഴിച്ച അദ്ദേഹത്തിന് ഈ ഉന്നത സ്ഥാനം ലഭിക്കാൻ കാരണമായതെന്തെന്ന് തീർച്ചയായും നാം ചിന്താവിഷയമാക്കേണ്ടതാണ്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ ജെ അബ്ദുൽ കലാം യുവാക്കളെയും കുട്ടികളെയും ഒത്തിരി പ്രചോദിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹം കുട്ടികളോട് സംസാരിക്കുമ്പോൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, കുട്ടികളും യുവാക്കളും സ്വപ്നം കാണണം എന്നാണ്. സ്വപ്നം കാണുക, സ്വപ്നം കാണുക, സ്വപ്നങ്ങളെ ചിന്തകളാക്കി മാറ്റുക, ചിന്തകളെ പ്രവൃത്തികളായി. ഈ വിധത്തിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചും തൻ്റെ ജനങ്ങളെക്കുറിച്ചും സ്വപ്നം കണ്ട് മനസ്സിനെ തീപിടിപ്പിച്ച് തീരുമാനങ്ങളെടുത്ത വ്യക്തിയാണ് വിശുദ്ധ യോസേഫ്. താൻ സ്വപ്നം കണ്ട കുടുംബജീവിതത്തിൽ തൻ്റെ പ്രതീക്ഷകൾക്കും കണക്കുകൂട്ടലുകൾക്കും വ്യത്യസ്തമായി പലതും സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന യോസേഫ് സംഘർഷത്തിൻ്റെ നടുവിലാണ്. ഒരു വശത്ത് ഗർഭിണിയായ മറിയത്തെ ഭാര്യയായി സ്വഭവനത്തിലേക്ക് സ്വീകരിച്ച് കൊണ്ടുവരണമോ അതോ ഉപേക്ഷിക്കണമോ എന്ന ചിന്ത. മറുവശത്ത് മറിയത്തോടുള്ള അഗാധമായ സ്നേഹം. എന്തു ചെയ്യണം എന്നറിയാതെ വലിയ മാനസിക പിരിമുറുക്കത്തിലാണ്. തൻ്റേതായ രീതിയിൽ ഒരു തീരുമാനമെടുത്തു. മറിയത്തിന് മാനഹാനി വരുത്താതെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ. ആ തീരുമാനവുമായി പ്രാർത്ഥനയുടെ ചിറകുവിരിച്ച് അദ്ദേഹം ദൈവസന്നിധിയിലെത്തി. വേദനാജനകമായ അനുഭവങ്ങളും അതിൻ്റെ മാനസിക സംഘർഷങ്ങളും ഉണ്ടാകുമ്പോൾ നാം എന്തു ചെയ്യണമെന്ന് യോസേഫ് നമ്മെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തെ പഴിക്കുകയോ ഇതെല്ലാം എൻ്റെ വിധിയെന്ന് പറഞ്ഞ് വിഷമിക്കുകയോ അല്ല ചെയ്യേണ്ടത്, മറിച്ച് നിശബ്ദതയിൽ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലേക്ക് ഉയരണം.
ജീവിത വഴിയിൽ ത്യാഗ സുമങ്ങൾ വിതറിയ നിന്നുടെ മാതൃക ഞാൻ, ജീവിത വഴിയിൽ ത്യാഗ സുമങ്ങൾ സദയം വരമേ ഗണമേ എന്നെന്നും യേശു മഹേശനെ പോറ്റി വളർത്തിയ സ്നേഹപിതാവേ അഞ്ജലികൾ.
നിരാശാജനകമായ സാഹചര്യങ്ങളിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലെത്തുന്ന, ദൈവത്തോട് കൂടി ആലോചിക്കുന്ന, ദൈവത്തോട് ചേർന്നു നിന്ന് വസ്തുതകൾ കാണാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് രഹസ്യങ്ങളുടെ ചുരുളഴിഞ്ഞു കിട്ടുന്നു, വ്യക്തത ലഭിക്കുന്നു. തന്നെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചും ഉള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് യോസേഫിന് വെളിപ്പെടുത്തപ്പെട്ടു. തൻ്റെ കുടുംബത്തിൽ തന്നെയാണ് ലോകരക്ഷകൻ ജന്മമെടുക്കേണ്ടത്. അതിന് താൻ മറിയത്തിൻ്റെ വിരക്തനായ ഭർത്താവായി മാറണം. മറിയത്തിലൂടെ ലോകത്തിലേക്ക് കടന്നുവരുന്ന ദൈവപുത്രൻ്റെ പിതാവാകണം. മനുഷ്യരക്ഷയെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ യോസേഫിൻ്റെ ഹൃദയം സന്തോഷിച്ചു. മനസ്സ് സ്വസ്ഥമായി, ഭയമകന്നു. അദ്ദേഹം നിദ്രയിൽ നിന്നുണർന്ന് ദൈവദൂതൻ വെളിപ്പെടുത്തിയ പ്രകാരം മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. മനുഷ്യസമൂഹത്തെ വലയം ചെയ്തിരിക്കുന്ന പാപത്തിൻ്റെ അന്ധകാരത്തെ തള്ളിനീക്കി ജീവിതത്തിൻ്റെ നന്മയിലേക്കും അതിൻ്റെ സന്തോഷത്തിലേക്കും നയിക്കുവാൻ ദൈവം നമ്മിലേക്ക് നമ്മിലൊരാളായി കടന്നു വരുവാൻ തീരുമാനിച്ചു. അതിനായി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് തൻ്റെ കുടുംബത്തെയാണെന്ന് യോസേഫ് മനസ്സിലാക്കുന്നു. സുവിശേഷങ്ങളിൽ ദൈവപുത്രൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വെളിപാടുണ്ടാകുന്നത് മറിയവും യോസേഫും വിവാഹനിശ്ചയം നടത്തിയതിനു ശേഷമാണ്. വിശുദ്ധ പൗലോസിൻ്റെ ഭാഷയിൽ കാലത്തിൻ്റെ തികവിലാണ് ഇത് സംഭവിക്കുന്നത്. സ്ത്രീയും പുരുഷനും വിവാഹിതരായി ഭാര്യാഭർത്തക്കന്മാരായി ജീവിക്കുകയെന്നത് ദൈവിക പദ്ധതിയാണ്. ഈ പദ്ധതിക്ക് വിധേയപ്പെട്ടുകൊണ്ടാണ് മറിയവും യോസേഫും വിവാഹിതരാകുവാൻ തീരുമാനിക്കുന്നത്. യഹൂദാചാരപ്രകാരം ഈ തീരുമാനം അംഗീകരിക്കപ്പെട്ട് അവർ ഒരുമിച്ച് ജീവിക്കുന്നതിന് മുൻപ് ആ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നമെന്തെന്ന് ആദ്യം മറിയത്തിനും പിന്നീട് യൗസേപ്പിനും മാലാഖ വഴി വെളിപാട് ലഭിക്കുന്നു. ജീവിതത്തെക്കുറിച്ച് സ്വാഭാവികമായും സ്വപ്നം കണ്ടവയും സ്വന്തമായി ഉണ്ടാക്കിയ പദ്ധതികളും മാറ്റിവെച്ചുകൊണ്ട് മറിയത്തോടൊപ്പം യൗസേപ്പ് ദൈവിക പദ്ധതി പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. മനുഷ്യരോടൊപ്പം വസിക്കാൻ വരുന്ന ദൈവത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. ദൈവപുത്രൻ്റെ ഈ മനുഷ്യാവതാരം അവിടുത്തെ രക്ഷാകര രഹസ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് കാണാൻ. അതായത്, ദൈവകുമാരൻ്റെ ജനനം അവിടുത്തെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രഹസ്യങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. കുടുംബത്തിൽ ഓരോ കുഞ്ഞിൻ്റെ ജനനവും ദൈവസ്നേഹത്തിൻ്റെ ആവിഷ്കാരമാണ്. ആ സ്നേഹത്തെ സ്വീകരിക്കാനും മൂർത്തമാക്കാനും പരിപോഷിപ്പിക്കാനും ഉള്ള ഉത്തരവാദിത്തമാണ് കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെടുന്ന ഓരോ വ്യക്തിയും ഏറ്റെടുക്കുന്നതും ഏറ്റെടുക്കേണ്ടതും. ഇതിനുള്ളൊരു ആഹ്വാനമാണ് വിശുദ്ധ യൗസേപ്പിൻ്റെ ജീവിതം.
നിർമ്മലനാ നീതിമാനാ യൗസേപ്പിതാവേ നിർമ്മലനാ നീതിമാനാ യൗസേപ്പിതാവേ യൗസേപ്പിതാവേ പൈതലാം യേശുവിൻ പാലകനെ ഞങ്ങളെ എന്നും കാക്കേണമേ പൈതലാം യേശുവിൻ പാലകനെ ഞങ്ങളെ എന്നും കാക്കേണമേ.
സഭാ പാരമ്പര്യത്തിൽ വിശുദ്ധ യൗസേപ്പിനെ വിശേഷിപ്പിക്കുന്നത് വിശ്വസ്തനും വിവേകിയും എന്നാണ്. ഏറ്റെടുത്ത ഉത്തരവാദിത്വം 100% വിശ്വസ്തതയോടെ നിറവേറ്റിയവൻ. നേരിടേണ്ടി വന്ന സാഹചര്യങ്ങളിലെല്ലാം വിവേകത്തോടെ തീരുമാനങ്ങളെടുത്ത് മുന്നേറിയവൻ. തൻ്റെ കുടുംബത്തിൽ പിറന്ന ദൈവപുത്രനെ സ്വീകരിച്ച യൗസേപ്പിന് ആദ്യം നേരിടേണ്ടി വന്ന വലിയ പ്രതിസന്ധി കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യാൻ കൽപ്പനയിട്ട ഹെരോദേശിൻ്റെ ഭീഷണിയാണ്. ഈ ഭീഷണിക്ക് മുൻപിൽ യൗസേപ്പ് പതറുന്നില്ല. മാനുഷികമായി ചിന്തിക്കുവാനുള്ള പ്രലോഭനങ്ങളെ മറികടന്ന് ദൈവഹിതം ആരായുന്നു. വെളിപാട് സ്വീകരിച്ചുകൊണ്ട് അപകട സാഹചര്യങ്ങളിൽ നിന്ന് കുഞ്ഞിനെയും അവൻ്റെ അമ്മയെയും കൊണ്ട് പലായനം ചെയ്യുന്നു. ഭൗതികതയുടെ അതിപ്രസരമുള്ള ഇന്നത്തെ ലോകത്ത് ജീവനും കുടുംബത്തിനും സമൂഹത്തിനും ഭീഷണിയായി ഹെരോദേശിൻ്റെ വാൾ പല രൂപങ്ങളിൽ ഉയരുന്നു. അത് മനുഷ്യരൂപത്തിലാകാം, സുഖലോലുപതയുടെ രൂപത്തിലാകാം, സാങ്കേതിക വിദ്യ, ലഹരിമരുന്നുകൾ തുടങ്ങിയവയുടെ രൂപത്തിലുമാകാം. ഈ വിപത്തുകളുടെ മുൻപിൽ പതരാതെ നിൽക്കാനും പ്രാർത്ഥനയോടെ ദൈവസ്വരത്തിന് കാതോർക്കുവാനും വിശുദ്ധ യൗസേപ്പ് നമ്മെ ക്ഷണിക്കുന്നു. മറിയത്തോടൊപ്പം കുടുംബജീവിതത്തിലേക്ക് എന്നെ വിളിച്ച ദൈവം പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതിബന്ധങ്ങളെയും ഭീഷണികളെയും നേരിടാൻ എനിക്ക് കൂട്ടായി എന്നോടുകൂടെ ഉണ്ട്. ഈ ബോധ്യമാണ് യൗസേപ്പിന് കരുത്തും പ്രത്യാശയും നൽകിയത്. വിശുദ്ധ യൗസേപ്പിൻ്റെ ഈ മാതൃക നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് പ്രത്യാശ പകരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
ചിന്താമലരുകൾ എന്ന പരിപാടിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ ഫാദർ ജോൺ ആട്ടുള്ളിൽ OSJ പങ്കുവച്ച ചിന്തകൾ.
നിർമ്മലനാ നീതിമാനാ യൗസേപിതാ
പരിപാടിക്കിടെ നിങ്ങൾ ശ്രവിച്ച ഗാനശകലങ്ങൾ കൃപാകീർത്തനം, സ്നേഹഗീതം എന്നീ കാസറ്റുകളിൽ നിന്ന് എടുത്തവയാണ്.
തിരുക്കുടുംബത്തിൻ നാഥനായി മരിക്കുവോളം പണി ചെയ്തു
സാബു ആലപിച്ച ഈ ഗാനം സ്നേഹഗീതം എന്ന കാസറ്റിൽ നിന്ന് എടുത്തതാണ്. സംഗീതം സണ്ണി രാജ്.
വിനയം ജീവിതലാളിത്യം അധ്വാനിത ഗുണ നിരയാ
ഇതോടെ മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്തത് ആംഗല ഭാഷയിൽ. ശ്രോതാക്കൾക്കെവർക്കും നന്ദി, നമസ്കാരം.